ഇത് SBS റേഡിയോ മലയാളം.
ഒരു സിനിമാ കഥ പോലെ നാടകീയമാണ് മലയാള സിനിമയുടെ ട്രെൻഡിലുണ്ടാകുന്ന മാറ്റങ്ങളും. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എത്രയധികം ട്രെൻഡുകളാണ് മലയാള സിനിമയിൽ വന്നുപോയത്. അൽഫോൺസ് പുത്രൻ നിവിൻ പോളി ടീമിൻ്റെ പ്രേമത്തിൽ ഒരു ആളിക്കത്തലോടെ ന്യൂ ജനറേഷൻ സിനിമകളുടെ കുത്തൊഴുക്ക് നിലയ്ക്കുകയും മഹേഷിൻ്റെ പ്രതികാരം തൊട്ട് നവറിയലിസ്റ്റിക് സിനിമകളുടെ തരംഗമുണ്ടാവുകയും ചെയ്തു. മഹേഷിൻ്റെ പ്രതികാരത്തിൽ തുടങ്ങിയ ട്രെൻഡ് ആക്ഷൻ ഹീറോ ബിജു, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ലീല, കമ്മട്ടിപ്പാടം, കിസ്മത്, ഒഴിവു ദിവസത്തെ കളി ഇങ്ങനെ വളർന്നു വന്നു. പെട്ടെന്നാണ് മോഹൻലാൽ ഒരിക്കൽ കൂടി നായക കേന്ദ്രീകൃത സിനിമകളുമായി വരുന്നത്. ത്രില്ലർ, റൊമാൻസ്, കോമഡി, അങ്ങനെ എല്ലാ ഴാനറുകളും നായകനെ ചുറ്റിപ്പറ്റി മാത്രമാകുന്ന പുലിമുരുകനും ഒപ്പവും മുന്തിരിവള്ളികൾ തളർക്കുമ്പോഴുമൊക്കെ തിയേറ്ററുകളിൽ പണം കൊയ്തു. മുന്തിരിവള്ളികൾ തിയേറ്ററിൽ നിന്ന് പോയിട്ട് പോലുമില്ല. അതിനു മുൻപേ ദാ വീണ്ടും അടുത്ത ട്രെൻഡ് വരുന്നു. ചോരത്തിളപ്പുള്ള സിനിമകൾ. യൗവനത്തിൻ്റെ വേഗവും ചടുലതയുമുള്ള സിനിമകൾ. ടോമി മെട്ടി സംവിധാനം ചെയ്ത ഒരു മെക്സിക്കൻ അപാരതയും ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസും ഇപ്പോൾ തിയേറ്ററുകൾ നിറയ്ക്കുന്നത് ഈ ട്രെൻഡിൻ്റെ തുടക്കമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി 86 പുതുമുഖങ്ങളെ തിരിശീലയിലെത്തിച്ച സിനിമയാണ് അങ്കമാലി ഡയറീസ്. പോർക്കിറച്ചിയും തല്ലും പിടിയും ആഘോഷങ്ങളുമൊക്കെ നിറഞ്ഞ അങ്കമാലിയിലെ യുവാക്കളുടെ കഥയാണ് അങ്കമാലി ഡയറീസ് പറയുന്നത്. വിൻസെന്റ് പെപ്പയും കൂട്ടരും തല്ലും പിടിയുമായി നടക്കണമെന്നും തൊഴിലെടുത്ത് ജീവിക്കണമെന്നും ഒരേ സമയം ലക്ഷ്യമിട്ടിരിക്കുന്നവരാണ്. പച്ചപിടിക്കാനായി പന്നിയിറച്ചി ഫാം തുടങ്ങാമെന്നാണ് അവർ തീരുമാനിച്ചത്. അതിന് അവരുടെ കാണപ്പെട്ട ദൈവമായിരുന്ന ബാബുജിയെ കൊന്ന് അങ്കമാലിയിൽ ആളായി മാറിയ അപ്പാണി രവിയെയും സുഹൃത്തിനെയും തന്നെ അവർക്ക് സമീപിക്കേണ്ടി വരുന്നു. പിന്നീടങ്ങോട്ട് അപ്രതീക്ഷിതമായ സംഘർഷങ്ങളിലൂടെയാണ് പെപ്പയും സുഹൃത്തുക്കളും കടന്നുപോകുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലുള്ള ചികിത്സ എടുക്കുന്നത്. എന്നാലാണ് സ്പാർക്കിംഗ് ഉണ്ടാവുള്ളൂ.
ഒരു മെക്സിക്കൻ അപാരത എറണാകുളം മഹാരാജാസ് കോളേജ് വർഷങ്ങളായി അടക്കി വാഴുന്ന KSQ-വിനെതിരെ ഏതാനും ചെറുപ്പക്കാർ SFY-യുടെ കൊടിയുമായി നടത്തുന്ന ചെറുത്തുനിൽപ്പാണ് പറയുന്നത്.
പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നിവിടെ നമ്മുടെ കൺമുന്നിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ദേഹത്തോടുന്ന അതേ ചോര തന്നെ ഞങ്ങളുടെ ദേഹത്തോടുന്നത്. ആ ചോര ഇന്നിവിടെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി തിരിച്ചടിച്ചിരിക്കും.
എതിരാളികളെ മത്സരിക്കാൻ പോലും KSQ അനുവദിക്കാത്ത ക്യാമ്പസിൽ SFY-യുടെ ഒരാളെയെങ്കിലും ജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സുഭാഷ്. അവൻ്റെ സുഹൃത്ത് പോൾ പ്രിന്റഡ് ഷർട്ടും ക്ലീൻ ഷേവുമായി പറയാത്ത പ്രണയത്തിന് പിന്നാലെ പോകുന്ന ഒരു കാൽപ്പനികൻ. പക്ഷേ നഷ്ടപ്രണയം പോളിനെ പോരാളിയാക്കി മാറ്റുന്നു.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം കിട്ടും, ദൈവം സത്യം.
പോളിന്റെ ധൈര്യവും ചങ്കൂറ്റവും SFY-ക്ക് ക്യാമ്പസിലെ ആദ്യത്തെ ചെയർമാനെ നൽകുന്നു.
SFY-ക്ക് ഒറ്റ സീറ്റെങ്കിലും ഒറ്റ സീറ്റ് ഇവിടെ ചോര വീഴ്ത്തിയിട്ടാണെങ്കിൽ നമ്മൾ നേടി.
എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം.
SFY എന്ന പേര് SFI-യെയും KSQ എന്ന പേര് KSU-വിനെയും ഓർമ്മിപ്പിക്കുന്നതിനാലും മഹാരാജാസ് കോളേജിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മുടെ മുന്നിലുള്ളതിനാലും ഒരു ചരിത്രം പറയുന്നത് പോലെയാണ് സിനിമയുടെ പോക്ക്. എന്നാൽ SFI-യുടെ അപ്രമാദിത്വമുള്ള മഹാരാജാസ് കോളേജിൽ 2001 KSU നേടിയ അട്ടിമറി വിജയത്തെക്കുറിച്ചുള്ള കഥ പാർട്ടികളെ മാറ്റിപ്പറയാൻ ശ്രമിച്ചതാണെന്ന ആരോപണം ഇപ്പോൾ തന്നെ ഒരു മെക്സിക്കൻ അപാരതയ്ക്കെതിരെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ക്യാമ്പസ് ജീവിതത്തിൻ്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വീക്ഷണകോണുകൾ ഈ സിനിമയിലുണ്ട് എന്നതാണ് മെക്സിക്കൻ അപാരതയുടെ പ്രത്യേകത.
ഈ വർഷം ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ഈ കോളേജിൽ ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ അത് SFY യുടെ ചുവന്ന കൊടിയായിരിക്കും.
ഈ രണ്ട് ചിത്രങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ തൊട്ട് സമീപിച്ചിരിക്കുന്ന ആഖ്യാന രീതിയിൽ വരെ തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ ഒരേ രീതിയിലുള്ള ഒരു ട്രെൻഡ് മലയാള സിനിമയിൽ രൂപപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഈ സിനിമകൾ തരുന്നത്. അതിന് 5 കാരണങ്ങളാണ് പ്രധാനമായും അടിസ്ഥാനമാകുന്നത്. 1, കമ്മിങ് ഓഫ് ഏജ് അഥവാ പക്വതയിലേക്ക് വളർന്നു വരുന്ന യുവാക്കളുടെ ജീവിതം. 2, ദൃശ്യഭാഷയിലുള്ള ചടുലത. 3, അഭിനേതാക്കളുടെ പുതുമ. 4, ഹിപ് ഹോപ്പ് ശൈലിയിലുള്ള സംഗീതം. 5, ഫ്രെയിമുകളിലെ ഇരുണ്ട പ്രകാശ വിന്യാസം. അങ്കമാലി ഡയറീസിലെ പെപ്പയും സുഹൃത്തുക്കളും മെക്സിക്കൻ അപാരതയിലെ പോളും സുഭാഷും കടന്നുപോകുന്നത് പക്വതയിലേക്ക് വളർന്നു വരുന്ന യുവാക്കളുടെ അസ്തിത്വ ദുഃഖത്തിലൂടെ തന്നെയാണ്. അങ്കമാലിയിൽ ലോക്കൽ പിള്ളേരും മെക്സിക്കൻ അപാരതയിൽ അരാജകത്വത്തിൽ ജീവിക്കുന്ന ക്യാമ്പസ് ഹോസ്റ്റൽ ജീവിതങ്ങളുമാണെന്ന് മാത്രം. ദൃശ്യഭാഷ നോക്കിയാൽ അങ്കമാലി ഡയറീസിൽ ഒരു ഷോട്ടിന് പോലും സെക്കൻഡുകൾക്കപ്പുറത്തേക്ക് ദൈർഘ്യമില്ല. അങ്കമാലി സ്ലാങ്ങിൽ അതിവേഗത്തിൽ പറയുന്ന ആഖ്യാനവും സിനിമയുടെ ഗതിവേഗം കൂട്ടുന്നതാണ്. ഇതിനോട് താരതമ്യം ചെയ്താൽ മെക്സിക്കൻ അപാരത കുറെ കൂടി പതിഞ്ഞ താളത്തിലുള്ള സിനിമയാണ്. പക്ഷേ അതിവേഗത്തിലുണ്ടാകുന്ന നാടകീയ മുഹൂർത്തങ്ങളും ചെറിയ സീക്വൻസുകളും മെക്സിക്കൻ അപാരതയെയും വേഗമുള്ള സിനിമയാക്കുന്നുണ്ട്. അങ്കമാലി ഡയറീസിൽ 2 പേരൊഴികെ മറ്റെല്ലാവരും കണ്ടുപരിചയം പോലുമില്ലാത്തവർ, പക്ക അങ്കമാലി ലോക്കലുകൾ. മെക്സിക്കൻ അപാരതയിൽ ടൊവിനോ തോമസും നീരജ് മാധവും ഗായത്രി സുരേഷും സുധീർ കരമനയും കലാഭവൻ ഷാജോണും ഒക്കെയുണ്ട്. പക്ഷേ അവരുടെ കഥാപാത്രങ്ങൾ അവരാരും മുൻപ് ചെയ്ത സ്വഭാവത്തിലുള്ളതല്ല. തീർന്നില്ല, ഈ 2 സിനിമകളിലും സിനിമയുടെ ഭാഗമാകുന്ന യുവാക്കളുടെ എണ്ണവും അതിശയിപ്പിക്കുന്നതാണ്.
എടാ, ഞങ്ങള് ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ?
നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ലൈഫ് ആയിരിക്കില്ല. ഇനിയാണ്
ഒരു 35 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം തീർക്കാം. ഇതൊരു കച്ചവടാ.
അങ്കമാലി ഡയറീസിൽ നാടൻ പാട്ടിന്റെയും വെസ്റ്റേൺ ബാൻഡിന്റെയും ബ്ലെൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെക്സിക്കൻ അപാരതയിൽ മിലിറ്ററി ബ്രാൻഡിന്റെയും ലാറ്റിൻ അമേരിക്കൻ പോപ്പിന്റെയും സങ്കരം. അങ്കമാലി ഡയറീസും ഒരു മെക്സിക്കൻ അപാരതയും ട്രെൻഡാക്കി മാറ്റുന്ന ഈ സിനിമ ഇനത്തിന് ഹുഡ് ഫിലിം എന്നാണ് പറയുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ സിനിമകളിലുണ്ടായി വന്ന ശൈലി. 70കളിൽ തന്നെ തുടക്കമായെങ്കിലും 2002 ഇറങ്ങിയ ബ്രസീലിയൻ ചിത്രം സിറ്റി ഓഫ് ഗോഡ്സിലൂടെയാണ് ഈ ശൈലി ലോകമറിയുന്നത്. പിന്നീട് അമോറസ് പെരസ്, റൺ ലോല റൺ, ദ ലാസ്റ്റ് ട്രെയിൻ, മെയ്ഡ്സ് തുടങ്ങി ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിരവധി ലാറ്റിൻ അമേരിക്കൻ സിനിമകൾ ഹുഡ് ഫിലിം റാനറിലുണ്ടായി. ഇന്ത്യൻ സിനിമയിൽ ഈ രീതി ആദ്യം പരീക്ഷിച്ചത് മണിരത്നമാണ്. 2004 യുവ എന്ന പേരിൽ ഹിന്ദിയിലും ആയുധെഴുത്ത് എന്ന പേരിൽ തമിഴിലും ഇറങ്ങിയ മണിരത്നം ചിത്രങ്ങൾ. പിന്നെയും 7 വർഷം കഴിഞ്ഞാണ് മലയാളത്തിൽ ആദ്യത്തെ ഹുഡ് ഫിലിം വരുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിറ്റി ഓഫ് ഗോഡ്സ്. ആ പേര് സിനിമയ്ക്കിട്ടത് തന്നെ ഹുഡ് ഫിലിം ശൈലിയെ പോപ്പുലറാക്കിയ സിറ്റി ഓഫ് ഗോഡ്സ് എന്ന ബ്രസീലിയൻ ചിത്രത്തെ ഓർമ്മപ്പെടുത്താനാണ്. അതേ ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെ അന്ന് മലയാള സിനിമ മനസ്സിലാക്കാതെ കളഞ്ഞ ഈ ശൈലിയെ അങ്കമാലി ഡയറീസിലൂടെ പുനരവതരിപ്പിക്കുകയാണ്.
ആദ്യത്തെ അടി നടന്ന ദിവസം തന്നെ അതും നടന്നു, അത് രണ്ടാമതും നടന്നു, മൂന്നാമതും നടന്നു, നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനും സീമയും കുഞ്ചുവിന്റെ തട്ടുകടയിലെ അക്കാലത്തെ ഹിറ്റ് കോമ്പിനേഷനായ കപ്പയും മുട്ടയുമായി മാറുകയായിരുന്നു. ഈ കോംബോ ഒരു എവർഗ്രീൻ ഹിറ്റാവുമെന്ന് കുഞ്ചുവിനെ പോലെ തന്നെ ഞങ്ങളും അടിയുറച്ചു വിശ്വസിച്ചു.
അങ്കമാലിയുടെ ഉള്ളറിഞ്ഞ രചനയിലൂടെ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ കൂടി പ്രമുഖ നടൻ ചെമ്പൻ വിനോദ് ചിരപ്രതിഷ്ഠ നേടുകയാണ്. മറുവശത്ത് ഒരു മെക്സിക്കൻ അപാരത ഉണ്ടാക്കുന്ന പുതിയ താരോദയം ടൊവിനോ തോമസാണ്. എന്ന് നിന്റെ മൊയ്തീനും ഗപ്പിയുമൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത താരപരിവേഷത്തിൽ നിന്ന് ടൊവിനോ തോമസ് യുവാക്കളുടെ ട്രെൻഡായി മാറുകയാണ്. അങ്കമാലി ഡയറീസിന്റെ ആഴവും ജീവിതഗന്ധവും ഒരു മെക്സിക്കൻ അപാരതയ്ക്കില്ല. എങ്കിലും ഒരേ ശൈലിയിലുള്ള 2 ചിത്രങ്ങൾ ഒരേ സമയം വിജയം നേടുന്നത് ഒരു ട്രെൻഡ് സെറ്ററിൻ്റെ രീതി തന്നെയാണ്. മലയാളത്തിന് പുതിയ ഒരിനം സിനിമ കൂടി കിട്ടിയെന്ന് അഭിമാനിക്കാം.
രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തീനാളം, രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തീനാളം.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.